2020 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. നിയമസഭയിൽ നിന്ന് CP ശ്രീഹർഷൻ എഴുതുന്നു, അമിത്ഷായുടെ കക്ഷത്തിലെ തല. പിണറായി വിജയൻ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നിയോഗമുണ്ടായത് VD സതീശനാണ്. അവിശ്വാസ പ്രമേയ ചർച്ചയാകുമ്പോൾ അടി, തട, പിന്നെയും അടി എന്ന ക്രമത്തിൽ തീയും പുകയുമാണ് നാട്ടുനടപ്പ്. കോവിഡ് കാലത്ത് അതിൽ മാറ്റം പാടില്ലാത്തതിനാൽ അഴിമതി ആരോപണങ്ങൾ അവസരത്തിനൊത്തുണ്ടായി. PPE കിറ്റ് വാങ്ങൽ, നെല്ല് സംഭരണം, പാതയോരത്തെ ഭൂമി സ്വകാര്യ കുത്തകകൾക്ക് നൽകൽ എന്നിങ്ങനെയെല്ലാം അഴിമതിപ്പുകകൾ പ്രതിപക്ഷ നേതാവും ഉപനേതാവും തൊട്ടെല്ലാവരും ഉയർത്തിക്കൊണ്ടിരുന്നു. ഉയർന്നുവന്ന പുകയിൽ കറുപ്പേത് വെളുപ്പേത് എന്ന് നിശ്ചയമുണ്ടായിട്ടില്ല. ഇനി ഈ ഡെൻമാർക്കിലെന്തെങ്കിലും ചീഞ്ഞു നാറുന്നുണ്ടോ? പ്രമേയ അവതാരകനെതിരെ ആരോപണമുന്നയിക്കാൻ ഒരുമ്പെട്ടത് ഭരണപക്ഷത്തെ ജെയിംസ് മാത്യു ആണ്. സതീശൻ വിദേശയാത്ര നടത്തി മണ്ഡലത്തിലെ ഭവന പദ്ധതിക്ക് പണം പിരിച്ചതിന് തെളിവായി ഒരു CD അദ്ദേഹം ഉയർത്തിക്കാട്ടി. തന്റെ എല്ലാ പാസ്പോർട്ടും മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാം, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചോളൂവെന്ന് സതീശന്റെ വെല്ലുവിളി ഉടനുണ്ടായി. ജെയിംസ് മാത്യു ഏറ്റെടുത്തോ എന്ന് അറിയില്ല. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെയെന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ പാടിയതൊന്നും സതീശൻ പാടിയില്ല. പക്ഷേ പിണറായി വിജയൻ സർക്കാരിന്റെ തല അമിത്ഷായുടെ കക്ഷത്തിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം വിലയിരുത്തി. അമിത്ഷായുടെ കക്ഷത്തിലകപ്പെട്ട സർക്കാർ തലയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാനാരും മെനക്കെടേണ്ട. പക്ഷേ സതീശൻ ആ തലയുടെ ദൈന്യാവസ്ഥ ഇപ്രകാരം വിവരിച്ചു. മുന്നിൽ NIA, ഇടത്ത് കസ്റ്റംസ്, വലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പിന്നിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, മുകളിൽ നിന്ന് CBI. എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വരാൻ പാകത്തിലും നീണ്ട കൊക്കുപോലുള്ള മാസ്കും തലേക്കെട്ടും ഫേസ് ഷീൽഡും അണിഞ്ഞെത്തിയ സാമാജികരിൽ പലരും നിയമസഭാ തലത്തിൽ ഏതു വിധേനയും കോവിഡിനെ തുരത്തിയേ അടങ്ങുവെന്ന വാശിയിലായിരുന്നു. കോവിഡിനൊപ്പം സർക്കാരിനെയും തുരത്തണമെന്ന വാശിയോടെ അവിശ്വാസ പ്രമേയത്തിന് ഗാംഭീര്യം കൂട്ടാൻ ഷേക്സ്പിയർ തൊട്ട് മഹാഭാരതത്തെ വരെ സതീശൻ കൂട്ടുപിടിച്ചു. കോവിഡ് കാലത്തെ പ്രമേയത്തിന് അതിന്റേതായ അന്തസ് വേണം. സതീശന്റെ പ്രമേയാവതരണം എന്നിട്ടും എസ് ശർമ്മയുടെ അനുഭവത്തിൽ മല എലിയെ പ്രസവിച്ചതുപോലെയായിരുന്നു. അമിത്ഷായെ കൂട്ടുപിടിച്ചു വേണം അവിശ്വാസ പ്രമേയ ചർച്ച നടത്താനെന്ന ദയനീയ പതനത്തിലേക്കെത്തരുതെന്ന് ശർമ്മ ഉപദേശിച്ചു. തന്റെ കയ്യിലിരിക്കുന്ന 15 അവതാരങ്ങളുടെ പട്ടിക വിസ്താര ഭയത്താൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുറത്തുവിട്ടിട്ടില്ല. കള്ളക്കടത്ത് വഴി ഖുറാൻ പഠിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ച ആദ്യത്തെ സർക്കാരാണിതെന്ന് KM ഷാജി സർക്കാരിന് സാക്ഷ്യപത്രം നൽകി. അർജുനശാപം നായയ്ക്ക് കിട്ടിയതുപോലെയാണ് 59 വിമോചന സമരം നടത്തിയ കോൺഗ്രസിന് കിട്ടിയ ജനശാപമെന്നാണ് മുല്ലക്കര രത്നാകരന്റെ കടുത്തുപോയ ഉപമ. കോൺഗ്രസിന് സ്വസ്ഥമായി ഭരിക്കാനാവാത്തത് അതിനാലാണത്രേ. സതീശന്റെ അവിശ്വാസ പ്രമേയം ചുരുട്ടിക്കൂട്ടി രാഷ്ട്രീയ ചവറ്റുകുട്ടയിലെറിയാൻ എ പ്രദീപ് കുമാറിന് തോന്നി. ഷേക്സ്പിയർ ജീവിച്ചിരുന്നെങ്കിൽ ഹിപ്പോക്രസി ദൈ നെയ്മ് ഈസ് ചെന്നിത്തല എന്ന് പറയുമായിരുന്നെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. LDFന് തുടർഭരണം കിട്ടുമെന്ന ഭയം കാരണമുള്ള തുടർഭരണ ഫോബിയ ബാധിച്ചിരിക്കുകയാണ് UDFനെന്ന് മാത്യു ടി തോമസ് ഡയഗ്നോസ് ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ലീഗ് ബന്ധം ചികയാൻ വീണ ജോർജ് ശ്രമിച്ചു. ലീഗ് നിരയിൽ തിരയിളക്കമുണ്ടായത് സ്വാഭാവികം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമില്ലാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണെന്നാണ് ന്യായീകരണങ്ങൾ കേട്ടിട്ട് ഷാഫി പറമ്പിലിന് തോന്നുന്നത്. ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ടസഖ്യത്തിന്റെ ഉറവിടം തേടിപ്പോകുന്ന എം സ്വരാജ് സ്ഥിരം വഴിയിലായിരുന്നു. 4.5 വർഷം ഭരിച്ച ശിവശങ്കറിനെ തന്നെ 6 മാസത്തേക്കുകൂടി ഭരണമേൽപ്പിച്ച് ആ മന്ത്രിസഭയിലെ അംഗങ്ങളെന്ന നിലയിൽ അഭിമാനം കൊള്ളൂ എന്ന് MK മുനീർ മന്ത്രിമാരോട് ആഹ്വാനം ചെയ്തു. ഭരണഘടനാ പദവിയുടെ അന്തസ്സും ഔന്നത്യവും സ്പീക്കർ കാത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരിഭവിച്ചത് സ്പീക്കറെ നീക്കാനാവശ്യപ്പെട്ടുള്ള M ഉമ്മറിന്റെ പ്രമേയത്തെ തടഞ്ഞതിനാലാണ്. നിങ്ങൾ വിമർശിക്കുന്നതിൽ സന്തോഷമേയുള്ളൂ, പക്ഷേ ഭരണഘടനയിലെ 179C വ്യവസ്ഥ മാറ്റാൻ തനിക്കാവുമോ എന്ന് സ്പീക്കർ നിഷ്കളങ്കനായി. തിരുവനന്തപുരം വിമാനത്താവള കൈമാറ്റ കാര്യത്തിൽ അദാനിയുമായി സർക്കാർ ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം. അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കരുതെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ കൈയോടെ ഉപദേശിച്ചു. ആധാരം രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിലെത്തിയാൽ സഹായം തേടുന്നതുപോലെയാണ് വിമാനത്താവള കാര്യത്തിൽ നിയമോപദേശം തേടിയതെന്ന അദ്ദേഹത്തിന്റെ ന്യായവാദം പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടോ എന്ന് അറിയില്ല. രാവിലെ 10:45 ആരംഭിച്ച് 8 മണിക്കൂറോളം നീണ്ട അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ മുഖ്യമന്ത്രി സംശയിച്ചു. ആരിലാണ് അവിശ്വാസം? എന്തിലാണ് അവിശ്വാസം?